യുവജന ശുശ്രൂഷ ശ്രമിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസാക്ഷിയെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രണ്ട് വാക്യം ആമുഖമായിട്ട് വായിക്കാം. എഫേസ്യ ലേഖനം 3 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും എഫേസ്യ ലേഖനം 4 23-24 വാക്യങ്ങളും ഞാൻ നിങ്ങളെ ആമുഖമായിട്ട് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 3:16-19 വരെയുള്ള വാക്യം.
അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി
മതി. നമ്മുടെ ഒരു പദപ്രയോഗം പ്രത്യേകമായിട്ട് കാണുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. 4:22-23 വാക്യങ്ങൾ.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്
മതി. അവിടെയും നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് അകത്തെ മനുഷ്യൻ എന്നും നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് സംബന്ധിച്ച് എന്നും സാമ്യമുള്ള രണ്ട് വചനങ്ങളാണ് ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടത്. ആ വാക്യങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അപകടമെന്ന് എന്റെ ജീവിതത്തിൽ തോന്നിയ ഒരു കാര്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കും അപകടമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമായി കണ്ടുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ആമുഖമായിട്ട് ഞാൻ പറയാം. നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ, നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആശയങ്ങളും ഒത്തിരി പഠനങ്ങളും പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും ഉള്ളപ്പോൾ ഈ തെറ്റായ ആശയങ്ങൾക്കും പഠിപ്പിക്കലുകൾക്കും നടുവിൽ ശരിയായ ദിശ കണ്ടെത്തുക, ശരിയായ ചിന്തകൾ മനസ്സിലാക്കുക, ശരിയായ ഉപദേശത്തെ മുറുകെ പിടിക്കുക എന്നത് ഒരു വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക സഭ അതിൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. നിങ്ങൾ വന്നിരിക്കുന്ന ഇടം വളരെ പ്രസക്തമായ ഒരിടത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഉപദേശത്തെ സംബന്ധിച്ചും ആത്മീയ നിലവാരങ്ങളെ സംബന്ധിച്ചും പഠിപ്പിക്കലുകളെ സംബന്ധിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾ ഏറ്റവും സഭ്യമായ ബ്ലസഡായ ഒരിടത്താണ് പ്രാദേശിക സഭ എന്ന നിലയിൽ ജിയോഗ്രഫിക്കലി നിങ്ങൾ വന്നിരിക്കുന്നു. അതെത്രത്തോളം വിലയുള്ളതായിട്ട് നിങ്ങൾ അറിയുന്നു എന്നെനിക്കറിയില്ല. പക്ഷെ അതങ്ങനെ തന്നെ ആയിരിക്കുമ്പോഴും ഒരു പ്രാദേശിക സഭ നല്ലതായിരിക്കുന്നു എന്നത് ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന് ഗ്യാരണ്ടി നൽകുന്നില്ല എന്ന കാര്യമാണ് എനിക്ക് അടുത്ത ലെവലിൽ നിങ്ങളെ എംഫസൈസ് ചെയ്യാനുള്ളത്. നാം ചിന്തിക്കുന്നതിനപ്പുറത്ത് നമുക്കൊരു കൂട്ടായ്മയ്ക്കായിട്ട് വന്നു ചേരേണ്ട ഇടം വളരെ പ്രസക്തമായിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച അതിനും അപ്പുറത്ത് ചില കാര്യങ്ങളിൽ ആശ്രയിച്ചു നിൽക്കുന്നു എന്നത് നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ, നാം അറിയാതെ നല്ല കൂട്ടായ്മയുടെ കീഴ്വഴക്കങ്ങളെ നാം നമ്മുടെ പുറത്തെ മനുഷ്യൻ സ്വീകരിക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യന് മാറ്റങ്ങൾ വരാതെ തുടരുകയും ചെയ്യാം. അത് നമുക്ക് ഒത്തിരി സ്വയസംതൃപ്തി നൽകുമ്പോൾ നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോഴാണ് നാം എത്ര ദൂരത്തിലാണ്, എത്ര പിറകിലാണ് അകത്തെ ആത്മാവ് സംബന്ധിച്ച് എന്ന് നാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് പ്രാദേശികമായി ഒരു നല്ല കൂട്ടായ്മ എന്നതിന്റെ അകത്തെ അപകടം നിങ്ങൾ തിരിച്ചറിയണം. ആ കൂട്ടായ്മ നല്ലതായിരിക്കുന്നത് അപകടമല്ല, ആ കൂട്ടായ്മയിൽ നിങ്ങളുടെ പ്രസക്തി അവിടുത്തെ ചില പ്രത്യേക കാര്യങ്ങളിലാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ അതൊരു അപകടമായിരിക്കും. ഈ കാര്യം ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കുകയാണ്. എന്റെ ഒരു പഠനമാണ്, നിങ്ങളിതിൽ എന്നോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. എബ്രായ ലേഖനം 12 നിങ്ങൾ വരുമ്പോൾ ഈ കാര്യം മറ്റൊരു നിലയിൽ നമുക്ക് ചിന്തിക്കാം. എബ്രായലേഖനത്തിന്റെ 12 അധ്യായത്തിൽ അതിന്റെ 18 വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം ടാഞ്ചിബിൾ, സ്പർശിക്കാവുന്നത്. നമുക്ക് മലയാളത്തിൽ അത് അങ്ങനെയല്ല, നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സ്ഥൂലം, സ്പർശനശേഷിയുള്ള, സ്പർശിക്കാവുന്ന. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലോ നിങ്ങൾ വന്നതെന്നല്ല, അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നു. പലരും അങ്ങനെ വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ അടുക്കലേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾ ചില കൂട്ടായ്മകളിൽ പോയാൽ നമുക്ക് അങ്ങനെ തോന്നും, അവിടെ കത്തുന്നു, കാഹളനാദമുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ശബ്ദമുണ്ട്. ആ കൂട്ടായ്മകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം അവർക്ക് വളരെ ടാഞ്ചിബിൾ ആയിരിക്കുന്ന, സ്പർശനശേഷിയുള്ള, ഇടപെടാൻ കഴിയുന്ന, ആ നിമിഷത്തിൽ പ്രത്യക്ഷമായി അനുഭവിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് നടുവിൽ അവർ അവരുടെ ഭക്തിയെ കണ്ടെത്തുന്നവരാണ്. പക്ഷെ വേദപുസ്തകം നമ്മളെ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ അതിന്റെ അടുക്കലേക്കല്ലോ വന്നത് എന്ന് പറഞ്ഞാൽ, പൊതുവെ മനുഷ്യന് സ്പർശനശേഷിയുള്ള, ഇടപെടാവുന്ന, കൈകാര്യം ചെയ്യാവുന്ന, അവന്റെ ജീവിതത്തോട് ചേർന്ന് പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ ഏറ്റവും സന്തോഷം നൽകുന്നത്. അതിലാണ് അവൻ കൂടുതൽ ആത്മീയമായിട്ട് വളരാൻ ശ്രമിക്കുന്നത്. മനസ്സിലായി? ഈ ഹോരേബിലെ മുൾപ്പടർപ്പ് കത്തിയത് പിന്നീട് ആവർത്തിക്കപ്പെട്ടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. മനുഷ്യൻ എപ്പോഴും ഇങ്ങനത്തെ അനുഭവങ്ങളെ എപ്പോഴും അവരുടെ എല്ലാ ദിവസവും കൊണ്ട് നടക്കാൻ ആഗ്രഹം. But that is a particular incident. രോഗസൗഖ്യം നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ഒരു അനുഭവം അല്ല. അതൊരിക്കൽ നിങ്ങൾ അനുഭവിച്ചു, സ്ഥൂലമായതാ, അത് ടാഞ്ചിബിളാ, നിങ്ങൾ അനുഭവിച്ചതാ, പ്രത്യക്ഷത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്തതാ. നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ കടഭാരം മാറിയത് സ്ഥൂലമായതാ, അത് നിങ്ങളുടെ വീട്ടിലെ കടഭാരം മാറ്റി. പക്ഷേ അകത്തെ മനുഷ്യനാണ് പിന്നീട് ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്, ആത്മീയ ജീവിതത്തിൽ. അവിടെ വരുമ്പോൾ സ്ഥൂലമായതിന്റെ അടുക്കലല്ല നിങ്ങൾ വരുന്നത്. അവിടെ വരുമ്പോൾ കത്തുന്നതിനും പർവ്വതത്തിനും ശബ്ദകോലാഹലങ്ങൾക്കും നടുവിലായിരിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ എല്ലാ ദിവസവും ആത്മീയ ജീവിതം നയിക്കുന്നത്. അവിടെ നിങ്ങൾ വരുന്നത് മറ്റൊരു തലത്തിലേക്കാണ്. ശ്രദ്ധിച്ചാലറിയാം, പിന്നീട് മുൾപ്പടർപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, പക്ഷെ മോശ ദൈവത്തിന്റെ വഴി ഉള്ളിൽ അറിഞ്ഞുകൊണ്ടേയിരുന്നു, അകത്തറിഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞത്, നല്ലൊരു ഇടത്ത് വന്നു എന്നത് നിങ്ങളെ ആത്മീയമായി ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യം അല്ല. താഴോട്ട് വായി,
താഴെ നിങ്ങൾ 22 വാക്യം, പിന്നെ നിങ്ങൾ വന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്.
പിന്നെയോ സിയോൻ പർവ്വതത്തിനു ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ.
ശ്രദ്ധിക്കൂ, നിങ്ങളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്നു, നമ്മൾ വന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിന്. സ്വർഗീയ യെരുശലേം, നമ്മൾ ഇവിടെ ഒരു യെരുശലേമിന്റെ പടം ഒന്നും കെട്ടി തൂക്കിയിട്ടില്ല. സ്വർഗീയ യെരുശലേമിനെ കുറിച്ച് നമുക്കൊരു ദർശനമുണ്ട്. അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും.
വായിക്കൂ സോര.
സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെയും സഭയ്ക്ക് എല്ലാവരുടെയും.
സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ വന്നിരിക്കുന്നത് കരിസ്മാറ്റിക് സഭയ്ക്കകത്ത. അവിടെയുള്ളവരെല്ലാം നമുക്കറിയാം,
ശിവ ബ്രദർ, സനൽ ബ്രദർ, പുഷ്പറാണി സിസ്റ്റർ, അല്ലെങ്കിൽ പുഷ്പരാജ് ബ്രദർ, നമ്മുടെ ആദിജാതന്മാരൊക്കെ നമുക്കറിയാവുന്ന ആൾക്കാരാണ്. സഹോദരിമാരുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്, പഠിപ്പിക്കലുകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ വാർത്തകൾ അതിലേക്കാണ് നാം വന്നിരിക്കുന്നത്.
നാം ആത്മീയകാര്യത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറെ ആദ്യജാതന്മാരും നമ്മുടെ സ്ഥലവും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇരിപ്പിടം അത് തന്നെയാണ്. കർത്താവ് മാറിയാലും ഇരിപ്പിടം മാറുന്നില്ല. യെസ്, അതൊക്കെ അതിൽ വളരെ നന്നായിരിക്കുമ്പോഴും വചനം നമ്മളെ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സത്യത്തെ നിങ്ങൾ അതുപോലെ കൈക്കൊള്ളണം. യഥാർത്ഥത്തിൽ അകത്ത് അകം കൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നവൻ പ്രാഥമികമായി പ്രാദേശിക സഭയ്ക്കകത്ത് വരുന്നതിന് മുമ്പ് ആദ്യജാതന്മാരുടെ സഭയ്ക്കകത്ത് അവൻ എപ്പോഴും നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ വിട്ട് വേറൊരു കൂട്ടായ്മ പോയാൽ ചെറുക്ക് ആരാധന അങ്ങ് ഇല്ലാതായി പോകും. കാരണം അവിടെ നിന്ന് അവർ എടുത്തു വെച്ചിരിക്കുന്ന അവരുടെ ഒരു ഭക്തി മാർഗമാണ്. വേറൊരു കൂട്ടായ്മയിൽ ഇതേ അവസ്ഥകളല്ല, ഈ പിക്ചറല്ല. ഇനി ഉപദേശത്തിൽ സത്യത്തിലാണ് പോകുന്നതെങ്കിൽ പോലും നമ്മുടെ വാതാവരണം, നമ്മുടെ കാലാവസ്ഥയല്ല അവിടെ. അപ്പൊ നമുക്ക് ആരാധിക്കാൻ തോന്നത്തില്ല. കാരണം എന്നറിയോ, നമ്മൾ വന്നിരിക്കുന്നത് കരിസ്മാറ്റിക് അസംബ്ലിയ ആദ്യജാതന്മാരുടെ സഭയുടെ മുമ്പിലല്ല. ആദ്യജാതന്മാരുടെ സഭയ്ക്കും, ഞാൻ ഇങ്ങനെ പറയുന്നത് കുറ്റപ്പെടുത്തി പറയല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള എന്റെ ഭാഷാപ്രയോഗങ്ങളാണ്. എല്ലാവരുടെയും ദൈവമായ ഓ പ്രൈസലോ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, അടുത്തത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് ഒരു ദൈവ പൈതൽ നിരന്തരം നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ മാത്രം കാണാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അകം കൊണ്ട് കാണാനും കേൾക്കാനും കഴിയുന്ന ഒരിടത്തേക്കാണ് ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ നിന്നും ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ മാത്രമേ അദൃശ്യമായ ദൈവിക കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശന സാധ്യമുള്ളൂ. അകത്തെ മനുഷ്യനിൽ നിന്ന് കാണേണ്ട കാഴ്ചകളാണിതെല്ലാം. നിങ്ങൾക്കിപ്പോ ഇവിടെ വരുമ്പോൾ പുണ്യാഹ രക്തത്തെ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്താ? സ്ഥൂലമായതെന്ന, തൊടാവുന്നതിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം ഇവിടെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ക്രിസ്തി ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ ആ നിലയിലുള്ള ഒരു കാഹളനാദം നിങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിനേക്കാൾ എത്രയോ ഉയർന്ന നിലയിലാണ് ഒരു ദൈവ പൈതൻ പ്രാദേശിക സഭയ്ക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് അവന്റെ അകത്തെ മനുഷ്യനും വന്ന് നിൽക്കുന്ന ഒരിടമുണ്ട്. കാണുവാനും കേൾക്കുവാനും അകം കൊണ്ട് അവന് മനസ്സിലാക്കിയെടുക്കാനും കഴിയുന്ന ഹാബേലിന്റെ ഹലലി രക്തത്തെക്കാൾ ഒരു പുണ്യാഹ രക്തം അവന്റെ കൺമുമ്പിൽ അവൻ കാണുന്നുണ്ട്. അത് തൊടാനും സ്പർശിക്കാനും വിനിമയം ചെയ്യാനും കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു വ്യക്തിത്വത്തിൽ മാത്രം നിലകൊള്ളുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ വായിച്ച വാക്യം അടിസ്ഥാനപരമായി ഞാൻ അങ്ങനെ വായിച്ചത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഒരു കൂട്ടായ്മയും ഇല്ലാത്തടത്ത് നിങ്ങൾ ചെന്നുപെട്ടാലും, നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നും ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഹയർ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആൾക്കാർ, ആഫ്രിക്കയിലുള്ള സ്ഥലങ്ങളിൽ വനാന്തരങ്ങളിൽ താമസിക്കുന്നവർ, ദീർഘകാലങ്ങളോളം ഒരു ഫെലോഷിപ്പ് ഇല്ലാത്തവർ, പക്ഷെ നിങ്ങൾ അവരെ ആ സ്ഥലത്ത് നിന്നും പുറത്തു വന്ന് കാണുമ്പോൾ അവർ വളരെ ജോയ്ഫുള്ളാണ്. അപ്പൊ നമ്മള് ആഫ്രിക്കയിൽ ഡേവിഡ് ലൂയിസൺ വനത്തിലായിരുന്നു വർഷങ്ങളോട്, പുള്ളിയോട് ചോദിക്കുകയാണ് അവിടെ ഏത് കൂട്ടായ്മയാണ്, ഏതാണ് പ്രാദേശിക സഭ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അവിടെ ഒരു കൂട്ടായ്മയുടെ പേര് പറയാനില്ല. പക്ഷെ ഡേവിഡ് ലൂയിസൺ ഒന്ന് വാ തുറന്നാൽ ജനം ജീവൻ പ്രാപിക്കും. ഏറിയ വർഷങ്ങളോളം കൂട്ടായ്മയില്ലാതിരുന്ന ഒരു സഹോദരന്റെ കൂടെയാണ് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം ചെലവഴിച്ചത് ഹിമാചലിൽ. പക്ഷേ ഒരു കൂട്ടായ്മ ഇല്ലാതിരുന്നു എന്നതിന്റെ യാതൊരു അവ്യക്തതകളും ആ മനുഷ്യനിൽ ഇല്ല. അദ്ദേഹത്തിന്റെ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം അത്ര ആഴമുള്ളതായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് സഭ പ്രസക്തമല്ലെന്നല്ല, സഭ പ്രസക്തമാകണമെങ്കിൽ ഇത് പ്രസക്തമാകണം എന്നാ ഞാൻ പറയുന്നു. ഹല്ലേലൂയ. യെസ്. അപ്പോൾ നാം നമ്മുടെ ആത്മക്കണ്ണുകൊണ്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കണം. We have to exercise it. എനിക്ക് പ്രസംഗം കേൾക്കുന്നില്ലെങ്കിലും എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന് സ്ഥൂലമായതാ, മറ്റൊന്ന് സ്ഥൂലമല്ലാത്തതാ. എനിക്ക് ആരാധനയിൽ പങ്കുചേരാൻ കഴിയുന്നില്ലാതിരിക്കുമ്പോഴും എന്റെ അകത്ത് എനിക്ക് പാട്ടുണ്ട്, എനിക്ക് പാട്ടുണ്ട്. അവിടേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്നാണ് എബ്രായലേഖകൻ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിരന്തരം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? സഹോദരസഹോദരന്മാരെ, എല്ലാ യോഗങ്ങളും കഴിവതും മുടക്കാതെ തന്നെ നിങ്ങൾ അതിൽ പങ്കാളികളാകുക. പക്ഷെ when you receive the spirituality, നിങ്ങൾ നിങ്ങളുടെ ആത്മീയത്തെ സ്വീകരിക്കുന്നത് സ്ഥൂലമായതിലായിരിക്കരുത്. നിങ്ങൾ ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ടത് സ്വർഗീയ ദൈവത്തിൽ നിന്നായിരിക്കണം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിൽ നിന്നായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ആത്മീയത്തെ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ വളരെ ഉത്സാഹിയായി സജീവമായി ഇവിടെ ഇരിക്കുമ്പോഴും അകത്ത് നിങ്ങൾ വളരെ ക്ഷീണിതനായിട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിങ്ങനെ എബ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഈ കാണുന്ന ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ഈ ലോകത്തെ ദൈവം തന്റെ വചനം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, വഹിക്കുന്നു. മറ്റൊരു വചനത്തിൽ വഹിക്കുന്നു, ദൈവം അതിനെ ക്യാരി ചെയ്യുന്നു. ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ദൈവിക കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ, പ്രിയുള്ളവരെ, ദൃശ്യമായത് പലതും കാരണമല്ല, അത് അദൃശ്യമായ ചില കാരണങ്ങളാലാണ് അത് വഹിക്കപ്പെടുന്നത്. നമ്മൾ ഈ ലോകത്തിലുള്ളവരോട് ചോദിച്ചാൽ അവർ പറയുന്നത്, ചില മതങ്ങൾ പറയുന്നത് ചിലതിന്റെ തുമ്പിക്കയുടെ മുകളിലാണ് ഭൂമി ഇരിക്കുന്നത്, ശാസ്ത്രം പറയുന്നത് അതൊരു അച്ചുതണ്ടിലാണ് കിടന്ന് കറങ്ങുന്നത്, വേറെ ചിലർ പറയുന്നത് അവരുടെ പ്രിയപ്പെട്ട ചില ദേവി ദേവതമാരുടെ കൈകളിലാണ് ഇത് കിടക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ വേദോസ്തവം പറയുന്നത് ഈ കാണുന്നതും പറയുന്നതും ഒന്നുമല്ല കാരണം എന്ന് വരുമാറ് ദൈവത്തിന്റെ വചനത്താൽ ഈ സർവലോകവും എന്ത് ചെയ്യപ്പെടുക, വഹിക്കപ്പെടുക. അപ്പോൾ ദൃശ്യമായതല്ല നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പലപ്പോഴും കാരണമെന്ന് വരുന്നത്. ഹല്ലേലൂയ. ഇത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാൻ കാര്യം, നിങ്ങൾ നമുക്കൊക്കെ ഉള്ളൊരു ഒരു ഒരു അടിസ്ഥാനപരമായ പ്രോബ്ലം, മനുഷ്യൻ ബേസിക്കലി ചിന്തകളുള്ള മനുഷ്യനാണ്, ഐഡിയോളജീസ് ഉള്ള മനുഷ്യനാണ്. നിങ്ങൾക്കറിയാമല്ലോ, നാം ഇവിടെ അത് ചിന്തിച്ചിട്ടുണ്ട്. കയ്യിന്റെ മക്കൾ തന്നെ പോയി ചെന്ന് പെട്ടെന്നാണ് അവര് സ്വർണവും ഇരുമ്പും വെള്ളിയും ചെമ്പും ഒക്കെ ഖനനം ചെയ്തെടുക്കുന്നത്. ഈ ചെമ്പൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചിരിക്കുന്ന പാറയിൽ നിന്നാ ചെമ്പ് വേർതിരിച്ചെടുക്കുന്നത്. ചെമ്പ് അടങ്ങിയിരിക്കുന്ന പ്രത്യേക പാറകളുണ്ട്. ഞാൻ ഓർക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് അധികം നാളാകുന്നതിന് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ജനറേഷനിലേക്ക് വന്നപ്പോൾ നടക്കുന്ന ഭൂമിക്കടിയിൽ ചെമ്പും സ്വർണവും ഉണ്ടെന്നും മണ്ണിൽ നിന്നത് വേർതിരിച്ചെടുത്ത് അതിനെ അടിച്ചു പരത്തി ആയുധമാക്കി എടുക്കാൻ കഴിയുമെന്നും ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ നൂറിലൊന്ന് പോലും അവൻ പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. മനുഷ്യൻ ഐഡിയോളജികളുണ്ട്, ചിന്തകളുണ്ട്, മനസ്സ് മനുഷ്യന് ഒത്തിരി അങ്ങ് അകലേക്ക് പായിക്കാൻ കഴിയും. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം, ആത്മീയ കാര്യങ്ങളെ മാനുഷികമായി അറിയാൻ, സ്ഥൂലമായിട്ട് അറിയുവാൻ, സ്പർശനശേഷിയിലൂടെ അറിയുവാൻ, അനുഭവങ്ങളിലൂടെ അറിയുവാൻ ശ്രമിക്കുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്കും എനിക്കും എപ്പോഴും കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്നൊരു സുഖമില്ലായിരുന്നു ആരാധന എന്നത് ഒരു പരിധിവരെ, ഒരു പരിധിവരെ ഇതിന്റെ ഒരു ചെറിയ ലക്ഷണമാണ്. ഇന്നൊരു സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നുമുള്ള ഒരു ഒരു ഞങ്ങൾക്ക് ഇടപഴകാനായിട്ടുള്ള ഒന്നുമില്ല. ഇവിടുത്തെ സെയിം ടൈം മറ്റൊരു സഹോദരിയോട് ചോദിച്ചേ, പുള്ളിക്കാരത്തി വന്നത് ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഒരു രക്തത്തിന്റെ അടുക്കൽ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ ആ വ്യക്തി, ആ സഹോദരൻ നിരന്തരം ജീവിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രസംഗമില്ലാതിരിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് തിരിച്ചറിയാനും എക്സർസൈസ് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ ഈ യാത്ര നിർത്തിവെച്ചിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യനാണോ നിങ്ങളുടെ പുറത്തെ മനുഷ്യനാണോ ഈ കാര്യങ്ങളിൽ സജീവമായിരിക്കുന്നത്, എന്റെ ഈ സന്തോഷം എനിക്ക് പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയിലായിരിക്കുന്നു എന്നതാണോ, അതോ ഈ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനോടൊപ്പം നടക്കുന്നതാണോ എന്നെ സന്തോഷിപ്പിക്കുന്നത്? ഹല്ലേലൂയ.
ഞാൻ പല കൂട്ടായ്മകളിലും ചെല്ലുമ്പോൾ അവിടെയുള്ളവരൊക്കെ അവിടുത്തെ കൂട്ടായ്മയിലെ അവരുടെ നേതാവിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളുടെ മാത്യു സാറ്, ഞങ്ങളുടെ തോമസ് സാറ്, യെസ്, ഇറ്റ്സ് ഗുഡ്. ഒരുപക്ഷെ നിങ്ങൾക്കും പൗലോസിന്റെ സഭയ്ക്കകത്ത് പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ മുന്നോട്ട് പോകും തോറും മുന്നോട്ട് പോകും തോറും മുന്നോട്ട് പോകും തോറും ഈ സഭ അവനൊരു പ്രസക്തമായിരിക്കുമ്പോൾ തന്നെ അവൻ സ്ഥൂലമല്ലാത്തതിനെ അകത്ത് അകക്കണ്ണുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് വളരുന്നതാണ് യഥാർത്ഥത്തിൽ അവന്റെ ആത്മീയ വളർച്ച. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷമായ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴും നഷ്ടപ്പെടാത്ത ആത്മാവിന്റെ ചില ചലനങ്ങൾ നമുക്കുള്ളിലുണ്ട്. പ്രത്യക്ഷമായ കൂട്ടായ്മ ചിലപ്പോൾ ഇല്ലാതിരിക്കുമ്പോഴും പ്രത്യക്ഷമായ പ്രസംഗം ഇല്ലാതിരിക്കുമ്പോഴും പ്രത്യക്ഷമായ ആരാധന ഇല്ലാതിരിക്കുമ്പോഴും പ്രത്യക്ഷമായി സൗഖ്യം ലഭിച്ചിട്ട് വർഷങ്ങളായിരിക്കുമ്പോഴും പ്രത്യക്ഷമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൃശ്യമായതല്ല കാരണമെന്നതിൽ ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ അവന്റെ ജീവിതം കൊണ്ടാണ് പ്രൂവ് ചെയ്യുന്നത് അവൻ ദൈവത്തെ വെളിപ്പാടിൽ കണ്ടിട്ടോ ഇല്ലയോ എന്നുള്ളത്. കർത്താവ് യേശു ക്രിസ്തു നിക്കോദ്യമസിനോട് പറയുന്നുണ്ട്, ജഡത്തിൽ നിന്ന് ജനിച്ചതല്ല ജഡം, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തില് ആ ഭാഗം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് 3-ാം അധ്യായത്തിലേക്ക് വരാം. ആറാമത്തെ വാക്യം,
ജഡത്താൽ ജനിച്ച,
സോറി 5-ാം വാക്യം തൊട്ടു 5-ാം വാക്യം വായിച്ചു.
ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു,
യെസ്,
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു,
ജഡത്താൽ ജനിച്ചത്
ജഡമാകുന്നു,
ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. യേശുക്രിസ്തു നിക്കോദ്യമോസിന്റെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യം പച്ചയ്ക്ക് പറയുക, നിന്റെ ദൃശ്യമായ നിനക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും കൈകാര്യം ചെയ്യാവുന്ന നിന്റെ ജഡത്തിൽ നിന്നുള്ള എല്ലാ അധ്വാനങ്ങളും അത് ജഡമായി തന്നെ അവസാനിക്കത്തുള്ളൂ. നിന്റെ ഉള്ളിൽ മറ്റൊരു ഫാക്കൽറ്റി വർക്ക് ചെയ്യാതെ നിനക്ക് ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നാം ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ എന്ത് കാണത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്ത് കാണത്തില്ലെന്നാ? ദൈവരാജ്യം കാണുക പോലും ചെയ്യത്തില്ല. ദൈവരാജ്യം കാണുക പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല, കടപ്പാൻ കഴിയത്തില്ല, മറ്റൊരിടത്ത് കാണുക പോലും ചെയ്യാൻ കഴിയത്തില്ല. യു കാനോട്ട് സീ. നിങ്ങൾ എവിടെയാണ് വന്ന് നിൽക്കേണ്ടത്? ആത്മീയമായവയ്ക്ക് മാത്രമേ ആത്മീയമായതിനെ കൈകാര്യം ചെയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മീയ അസ്തിത്വം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ കാര്യങ്ങളെ പരിഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. ജഡത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തുമാത്രം തൃഷ്ണകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജഡത്തിലെ താല്പര്യം കൊണ്ട് മാത്രം ഒരു ആത്മീയ കാര്യത്തെ കുഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. ഇത് യേശുക്രിസ്തു നിക്കോദ്യമോസിന്റെ മുമ്പിൽ പറയുമ്പോൾ പള്ളിപ്രമാണിയായ ആത്മീയ കാര്യങ്ങളോട് ഇടപെട്ട് നിൽക്കുന്ന മനുഷ്യൻ ഈ രാത്രിയിൽ പുള്ളിക്ക് കാര്യങ്ങളെല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമായിട്ട് തോന്നുക. പുള്ളി പറയുക, അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കയറിയിട്ട് ജനിക്കണോ? എന്താ പ്രശ്നം എന്നറിയോ? ഈ മനുഷ്യനൊരു ബോഷൻ, അവനെപ്പോഴും ചിന്തിക്കും, ഒത്തിരി ചിന്തിക്കും, ചിന്തിച്ച ശേഷം അവസാനം ഇതിനൊരു നല്ല മറുപടി പറയാവോ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് ഭയങ്കര പോഷത്തായിരിക്കും. എംഎക്കാരനെ പിടിച്ച് സുവിശേഷ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നിർത്തിയപ്പോൾ യേശു ക്രിസ്തു ജീസസ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്ന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് യേശു ക്രിസ്തു ഇറച്ചിയിൽ വെളിപ്പെട്ടു എന്ന. എംഎക്കാരന്റെ ഇംഗ്ലീഷ് വെച്ച് അത് കറക്റ്റാ, പക്ഷെ അവൻ എന്തില്ല, ആത്മീയർക്ക് മനസ്സിലാക്കിയ ഒരു ഭാഷ അവൻ അറിയത്തില്ല. വെളിപ്പാടില്ലാത്ത ഒരു ആശയവും അറിവും വ്യത്യാസമാണ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്നതാണ് ആത്മീയന് മനസ്സിലാകുന്ന ഒരു കാര്യം. പക്ഷെ ഒരു എം എക്കാരൻ അത് ഇറച്ചിയാണ്. സൗരസൗരന്മാരെ, ഞാൻ താല്പര്യമുറിച്ച് എന്താണ് നിങ്ങളുടെ ഈ ആത്മീയ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന തിരുവചനങ്ങൾ, നിങ്ങളുടെ ഡിവോഷണൽ ലൈഫ്, നിങ്ങളുടെ പ്രെയർ ലൈഫ്, നിങ്ങളുടെ വചനധ്യാനം, ഇതെല്ലാം നിങ്ങൾ ഏത് തലത്തിൽ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ ജഡമാണോ അതിനെ കൈകാര്യം ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്? അതോ ആത്മീയമായ ഒരാളത്വം നിങ്ങളുടെ ഉള്ളിൽ വളർന്നു വന്നിട്ട് ആ ആളത്വമാണോ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? അതാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അകത്ത് മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പ്രത്യക്ഷമായത് നിങ്ങൾക്ക് നഷ്ടമായിട്ടിരിക്കുമ്പോൾ, ഒരു ഒരു രോഗസൗഖ്യം നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ട് വർഷങ്ങളായി, പക്ഷേ ആ മുൾപ്പടർപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലാതിരിക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിന്റെ വഴി അറിയുന്ന ഒരു മനുഷ്യനായിട്ട് ഹല്ലേലൂയ നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നവനായിരിക്കും. കാരണം അവൻ അകത്ത് ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിൽ നിന്നും കൃപ ലഭിച്ചവനാണ്. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തിലേക്കാണ് നാം വരുന്നത്. അവര് സ്തോത്രം പറയുന്നു, നമ്മൾ സ്തോത്രം പറയുന്നു. അവര് സ്തോത്രം പറയുന്നില്ല, നമ്മൾ സ്തോത്രം പറയുന്നു. അതല്ല, ആത്മീയമായതിന് മാത്രം പരിഗ്രഹിക്കാൻ കഴിയുന്ന ഒരാത്മീയ അവസ്ഥ എന്റെ ഉള്ളിൽ വന്നു ചേർന്നു. അതുകൊണ്ട് ഇപ്പോൾ വചനം ആത്മീയമായവർക്ക് മാത്രമേ ആത്മീയമായി വിവേചിക്കാൻ കഴിയത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇടമറുക, എന്റെ അറിവിൽ ഇടമറുക 52 പ്രാവശ്യം ബൈബിൾ വായിച്ചെന്ന് ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. അതങ്ങനെയാണോ നമുക്കറിയില്ല. ഇവരുടെ എല്ലാം തലതൊട്ടപ്പനായിരുന്ന എ ടി കോവൂർ എന്ന് പറയുന്ന പ്രശസ്തനായ യുക്തിവാദി, ശ്രീലങ്കയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം 28 പ്രാവശ്യം തിരിച്ചും മറിച്ചും ബൈബിൾ വായിച്ചു. എന്തിനാ വായിച്ചത്? യേശു ക്രിസ്തു ദൈവമല്ല, ദൈവം ജീവിച്ചിരിക്കുന്നില്ല, ബൈബിള് പോഷത്വമാണെന്ന് പറയാനാണല്ലോ ഇവരെല്ലാം ഇരുന്ന് വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ 28 പ്രാവശ്യവും 52 പ്രാവശ്യവും നമ്മളെക്കാളും കൂടുതൽ കൺകോർഡൻസ് വെച്ച് വായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ ഈ വചനം യേശു ക്രിസ്തു എത്ര സത്യസന്ധമായാണോ പറയുന്നറിയോ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ഹല്ലേലൂയ. യു കനോട്ട് ഏറ്റിക്കോപുര ഇടമറുകെ, നീ ജഡവ. നിന്റെ മസ്തിഷ്കത്തിന് നീളവും മടക്കും കൂടുതലുണ്ടെങ്കിലും ഇത് ആത്മീയമായി മാത്രം മനസ്സിലാക്കാനായിട്ട് എന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനമാണ്. അത് ആത്മീയമായവയ്ക്ക് മാത്രമേ പരിഗ്രഹിക്കാൻ കഴിയത്തത്. തിരിച്ചും മറിച്ചും വായിച്ച ശേഷം അവരെഴുതിയ പുസ്തകങ്ങളെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ ബോഷത്വമാണ് ദൈവത്തെ സംബന്ധിച്ച്. ആ യാഥാർത്ഥ്യം നാം അറിഞ്ഞ ശേഷം നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. പത്രം വായിക്കുന്നവരാണ് നിങ്ങൾ, മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ, ബുദ്ധി നിങ്ങളുടെ വർദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ പിള്ളേർ മാസ് പഠിക്കുന്ന അവരുടെ ബുദ്ധികൾ വർദ്ധിക്കുന്നുണ്ട്, ഇന്റലക്ച്വൽ ആണ് നാം എല്ലാവരും. എന്റെ അപകടം അത് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വേദവസ്ഥത്തെ ഇന്റലക്ച്വൽ ആയിട്ട് സമീപിക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. ഈ പഴയ പോലെ ഒന്നുമല്ല, ഇപ്പൊ ആണെങ്കിൽ പ്രാസംഗർ ഇഷ്ടം പോലെയാ. നിങ്ങൾ ടിവിയിലിട്ടൊക്കെ നോക്കി, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ പ്രാസംഗർ, ഒരു 15-18 വയസ്സ് തൊട്ട് അങ്ങോട്ട് പ്രാസംഗരാ. എല്ലാവരും നന്നായിട്ട് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. കാരണം ഈ കൺകോർഡൻസ് ഉണ്ട്, ബൈബിൾ ഉണ്ട്, ഇന്റർനെറ്റിലൊക്കെ ഇഷ്ടം പോലെ വിഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പ്രസംഗത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നല്ല രസകരമായിട്ടൊക്കെ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്, നല്ല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നന്നായിട്ട് വചനം പ്രസംഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരിക. യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാ, അതൊക്കെ എത്ര രസകരമായിട്ട് അവരത് അവതരിപ്പിക്കുന്നു. പക്ഷെ എനിക്കിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എന്നിലേക്കാണ് ഞാൻ നോക്കിയത്. ഞാൻ എവിടെയോ ജഡം കൊണ്ട് ഈ കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്റെ ബുദ്ധി, യെസ്, ദൈവത്തിന്റെ വചനങ്ങൾ അറിയുന്നതിൽ ബുദ്ധി വേണം. ബുദ്ധി അബലമാക്കുന്നില്ല ദൈവം, ഓർമ്മയെ അബലമാക്കുന്നില്ല, കേൾവിയെ അബലമാക്കുന്നില്ല, ചിന്താശക്തിയെ ദൈവം നിർവീര്യമാക്കുന്നില്ല. ബട്ട് ഒരു ഭക്തൻ തന്റെ ചെവി കൊണ്ട് ഇത് കേൾക്കുകയും വായും കൊണ്ട് സംസാരിക്കുകയും മനസ്സിനെ അവിടെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ അപഗ്രഥിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവന്റെ വീണ്ടും ജനനത്തിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു ആത്മീയ ആളത്വം പൊടുന്നനെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രാസംഗികന്റെ കയ്യിൽ നിന്നും യേശുവിന്റെ രക്തത്തെ കുറിച്ച് കേൾക്കുന്നവൻ ദൈവത്തിന്റെ അടുക്ക് ചെന്നിട്ട് ഇത് ദൈവത്തിൽ നിന്ന് അവന്റേതായിട്ട് അവൻ കൈക്കൊള്ളുന്ന ഒരനുഭവം ആത്മീയനുണ്ടായിരിക്കും. അണ്ടർസ്റ്റാൻഡ് മീ? നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നതോ? അവിടെയാണ് സഹോദരന്മാരെ ഇവിടെ ദൈവജനം പറയുന്നവരുടെ പ്രസംഗത്തിന് പ്രസക്തി ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രസക്തിയില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്ന ദൈവവചനം നിങ്ങൾ കൊണ്ട ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ദൈവത്തിൻ്റെതായിട്ട് വാങ്ങിക്കണം.
യെസ്, നിങ്ങൾ പറയരുത് ശിവസഹോദരൻ പറഞ്ഞതാണ്, എടുത്ത ഗോഡ് സേസ് എന്ന് പറയുന്നിടത്ത് ലത ശിവ ബ്രദർ സേസ് എന്ന് പറയരുത്, അല്ലെങ്കിൽ മനോജ് ബ്രദർ പറഞ്ഞെന്ന് പറയരുത്, സനൽ ബ്രദർ പറഞ്ഞെന്ന് പറയരുത്.
യെസ്, ഞാനത് ദൈവത്തിൽ നിന്ന് അവന്റേതായിട്ട് തന്നെ ഞാൻ കേട്ടു.
പക്ഷേ അത് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി ദൈവത്തിൻ്റെതായി കേൾക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ഹ്യൂമൻ ഏജന്റുകൾ ഈ ഭൂമിയിലുണ്ട്.
അവരാ ഞങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും സഹോദരി,
പ്രസംഗിക്കുന്നവർ മാത്രമല്ല വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാർ. സോ ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ ഈ യാത്രയിൽ ഉണർത്തുന്നത് മറ്റൊരു തലത്തിലേക്കാണ്.
ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ പുതുക്കം പ്രാപിക്കുക,
ഉത്സാഹിക്കുക, ഉണർത്തപ്പെടുക. നിങ്ങളുടെ സ്വാഭാവിക ചിന്ത കൊണ്ട് ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രവണതയുണ്ട്.
ഞാൻ ഇത് സംബന്ധിച്ച് ഈ മതം എങ്ങനെ സഭയിൽ, ഞാൻ ആ ഭാഗത്തേക്ക് പോരുന്നില്ല, കാരണം അത് അതിനേക്കാൾ നമുക്ക് ആത്മീയ പ്രയോജനമുള്ള കാര്യത്തിലേക്ക് വരാവുന്നു.
പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരു പഠനം നടത്തിയ ഒരാളെ ഞാൻ വളരെ വിശദമായിട്ട് ഇത് സംബന്ധിച്ച് പഠിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് ചില ഉൾക്കാഴ്ചകൾ ലഭിച്ചു. അതായത്, എപ്പോഴും മനുഷ്യൻ തന്റെ മനസ്സുകൊണ്ട് പരതി നടക്കുക പുതിയ കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾ,
സ്നാനം, വിവാഹം, തലേ തുണിയിടണോ വേണ്ടയോ, ഇതൊക്കെ സംബന്ധിച്ച് പഠനത്തിലാണ് മനുഷ്യൻ.
അവൻ ഇത് സംബന്ധിച്ചൊരു അഭിപ്രായം ഉണ്ടാക്കിയാൽ മതി, ഇതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയണമെന്നില്ല. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. ഇത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പഠനം ഇതാ, ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഈ കാര്യമാണ് ഞങ്ങളുടെ ആശയം. ഇത് സംബന്ധിച്ച് മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ അതിലേക്ക് പോവുക, അവൻ ഇത് വെളിപ്പാടായിട്ട് ലഭിക്കണം നിർബന്ധമില്ല, ഇതൊരു അറിവായിട്ട് അവൻ ഇരുന്നാ മതി. കാരണം എന്താണെന്നറിയോ, യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടാൽ വെളിപ്പാടിനേക്കാളും കൂടുതൽ അറിവ് കേൾക്കുന്നതിനാ കൂടുതൽ ഇൻട്രസ്റ്റ്.
നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ, ഉഗ്രനായിരുന്നു, നല്ല തോട്ട്സുകളൊക്കെ ഉണ്ട് എന്നാണ് പൊതുവെ ആൾക്കാർ ഇപ്പൊ പറയുന്നത്.
ശ്രദ്ധിക്കണം, നമുക്ക് അപകടം ഉണ്ടാകരുത്. ഇവിടെയുള്ള കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ പുറത്തെ ജഡം കൊണ്ട്, പുറത്തെ സ്വാഭാവിക മനുഷ്യനെ കൊണ്ട്, ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട് നിങ്ങൾ ആത്മീയകാര്യങ്ങളെ സ്പർശിച്ചോ, അതാണ് തുടക്കം. പക്ഷെ അതിനെ സ്പർശിക്കുമ്പോൾ തന്നെ അതുകൊണ്ട്, അതായത് ദിവ്യമായ കാര്യങ്ങളെ മാനുഷികമായത് കൊണ്ട് നിങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് അറിയോ, നിങ്ങൾ നിഗമനങ്ങളിൽ എത്തിച്ചേരും, ആശയങ്ങളിൽ എത്തിച്ചേരും, ഒപ്പീനിയൻസിൽ എത്തിച്ചേരും, അഭിപ്രായങ്ങളിൽ എത്തിച്ചേരും. അതിനെക്കുറിച്ചൊരു ഭക്തം പറഞ്ഞിരിക്കുന്നത് അതാണ് മതം. നിങ്ങൾ മാനുഷിക തലം കൊണ്ട് ആത്മീയ തലത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങളുടെ നിഗമനങ്ങൾക്ക് ഇട്ടുന്ന പേരാണ് റിലീജിയൻ. അതിന് വേറൊരു മതത്തെ ഇവിടെ കൊണ്ടുവരണ്ട, വേറൊരു മതത്തെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് ചർച്ചയിലേക്ക് കൊണ്ടുവരണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഈ ഭക്തി മാർഗത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മതത്തെ ഉണ്ടാക്കാം. എപ്പോൾ നിങ്ങൾ എപ്പോഴും ആത്മീയ കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെത്തിച്ചേരുന്ന നിഗമനങ്ങൾ ആത്മീയമാണെന്ന് തോന്നിക്കും, പക്ഷേ അത് ജഡത്തിൽ നിന്നും ജഡമായി മാത്രം തീരുന്നത്. ഹിയർ, ഇവിടെ നമ്മുടെ ഹൃദയം പ്രകാശിക്കപ്പെടണം, അകത്തെ മനുഷ്യന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണം. അതുകൊണ്ടാണ് ഈ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രാർത്ഥന പ്രധാന പ്രാർത്ഥനയായത്. എന്തായിരുന്നു പൗലോസ് പ്രാർത്ഥിച്ചത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ. അതവിടെ നിൽക്കട്ടെ, ആ വാക്യം വായിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പറയുന്നത് ആരാണെന്ന്? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യന്, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ പ്രസംഗിച്ച സഭ, വെളിപ്പാടുകളുടെ ആധിപത്യമുള്ള മനുഷ്യൻ ലേഖനങ്ങൾ എഴുതിയ സഭ, വെളിപ്പാട് നിമിത്തം രോഗം വഹിക്കേണ്ട വ്യക്തിയാൽ രക്ഷിക്കപ്പെട്ട സഭയ്ക്കും ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാൽ മാത്രമേ ആത്മീയമായി വളരാൻ കഴിയത്തുള്ളൂ. പൗലോസ് പറയുന്നു,
യെസ്, പൗലോസിന്റെ ഓണസ്റ്റി ഭയങ്കരമാണ്. നാം ആണെങ്കിൽ പറയും, എന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ നാമെന്ന് പറയണ്ട. എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. എന്റെ ഹൃദയദൃഷ്ടിയൊക്കെ ഭയങ്കര പ്രകാശത്തിലാണ്. എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്കറിയാവല്ലോ. പിന്നെ ഇതിന്റെ പേരിൽ രോഗം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഞാനാ. ഞാൻ ഇത്രയും വെളിപ്പാടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് സഭ പഠിച്ചാൽ മതി, സഭയ്ക്ക് ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് ഇത് മതി എന്നത് വേണമെങ്കിൽ പൗലൂസിന് എഫസോസിന് പറയാം, എഫേസ്യ സഭയ്ക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ പൗലൂസ് എന്താ പറയുന്നറിയോ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികം നിന്റെ സഭ പ്രസംഗിച്ചാലും ഹൃദയദൃഷ്ടി ദൈവം നിനക്ക് പ്രകാശിപ്പിക്കണം. അകത്തെ മനുഷ്യൻ നിനക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണർത്തപ്പെടണം. എനിക്ക് ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും വെളിപ്പാടുള്ള ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ സഭയ്ക്കകത്തും വ്യക്തിപരമായി അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യം എന്തായിരിക്കും? ദിസ് ഈസ് എനി നിങ്ങൾ നിങ്ങളുടെ ഏതാവശ്യത്തിലേക്കാണ് നിങ്ങൾ വന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായോ? നിങ്ങളുടെ നീഡ് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? ഫ്രൈസലോ, വെളിപ്പാടുള്ള ഒരു മനുഷ്യൻ പ്രസംഗിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, അതൊരു ഹ്യൂമൻ ഏജന്റ് ആയിട്ട് നിൽക്കുന്നു. നിങ്ങൾ അവിടെ നിന്ന് ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് നിങ്ങൾ അതിനെ തിരിച്ചറിയണം. ദൈവത്തിൽ നിന്നുള്ള ശബ്ദമായിട്ട് ചിലപ്പോൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങൾ തിരിച്ചറിയും, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കൊരു റോയായിട്ടായിരിക്കും അത് ലഭിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ഡിവോഷനിൽ, നിങ്ങളുടെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവം ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് തന്നിട്ട് നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ആശയം എന്നതെന്ന്, വിളിച്ചവന്റെ ആശയെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ സഹോദരന്മാർ? ഒരു ഓണസ്റ്റി പൗലോസിനുണ്ട്. പൗലോസിന്റെ മറ്റൊരു പരമാർത്ഥത ഞാൻ നിങ്ങളെ കാണിച്ച ശേഷം, നിങ്ങളുടെ നീഡിലേക്ക് കൊണ്ടുവന്ന ശേഷം ഞാൻ അതിന്റെ പരിഹാരം പറയാം. 2 തിമോത്തിയോസ് 2 അധ്യായത്തില് ഇത് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. 7 വാക്യം ഒന്ന് വായിക്കാം.
ആദ്യ ഫലം അനുഭവിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക.
ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചുകൊള്ളുക തിമോത്തിയോസെ.
കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ.
കർത്താവ് സകലത്തിലും
നിനക്ക് ബുദ്ധി നൽകും.
നിനക്ക് ബുദ്ധി
നൽകുമല്ലോ.
നൽകുമല്ലോ. പൗലോസിന്റെ ഹമ്പിൾ, വളരെ താഴ്മയുള്ള ഒരു ഒരു മനോഭാവമാണ് ഞാൻ ഈ വാക്യത്തിൽ കണ്ടത്. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുക, അത് കേട്ടാ മതി, നീ അതിനപ്പുറത്തൊന്നും ഇല്ല, അതങ്ങ് എഴുതിയെടുത്തോ എന്നല്ല പൗലോസ് പറയുന്നത്. ഞാൻ പറയുന്നത് നീ കേൾക്കുക. ദൈവമാണ് ഇനി നിനക്ക് എന്ത് ചെയ്യേണ്ടത്? ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ഈ കാര്യത്തെ ബുദ്ധി തരേണ്ടത്. ഫ്രൈസലോ, ഞാൻ പറയട്ടെ പ്രിയുള്ളവരെ, ഇത്രയും ദൈവത്തെ നേരിട്ട് കണ്ട മനുഷ്യൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തം സകലതും ചപ്പൊന്നും ചവർന്നു വേണ്ടിയ മനുഷ്യൻ തന്റെ ആത്മീയ കാര്യങ്ങൾ തിമോത്തിയോസിന് പറഞ്ഞു കൊടുത്ത ശേഷം അവസാനം പറയുകയാണ്, ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും മോനെ, ദൈവമാണ് നിനക്ക് ബുദ്ധി തരേണ്ടത്, ദൈവം നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണം. ശ്രദ്ധിക്കൂ, ദൈവം മാനുഷിക ഉപാധികളെ ഉപയോഗിക്കുമ്പോഴും ദൈവം നിനക്ക് ജ്ഞാനം തരണം. ആ വെളിപ്പാടിനെ ജ്ഞാനത്തിനുമായിട്ടുള്ള ദാഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ യേശുക്രിസ്തു സംബന്ധിച്ച് ഓരോ നാളും പുതുക്കം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് നിങ്ങൾ ഹൃദയദൃഷ്ടി കൂടുതൽ പ്രകാശിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ചിലരുടെ പരമാർത്ഥത ഇഷ്ടപ്പെട്ട പരമാർത്ഥത, ദാനിയേലിന് ഈ ദർശനം പ്രത്യേകം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക കൃപയുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, ദൈവത്തിന്റെ കൃപയ. അതിന്റെ പേരിൽ ഒരു ദിവസം പുള്ളിക്ക് ധൂമ്രവസ്ത്രവും കിട്ടി, പൊൻ മാലയും പുള്ളിക്ക് പ്രത്യേകമായിട്ട് അവാർഡ് ആയിട്ട് കിട്ടിയ ആളാണ്. ഏതാ ദർശനം വ്യാഖ്യാനിക്കുന്നതിന്റെ പേരിൽ പ്രത്യേക പത്മഭൂഷൺ എന്നും പത്മശ്രീ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പുള്ളിക്ക് പ്രത്യേകമായിട്ട് കിട്ടിയതാ. എന്തിനാ? വെളിപ്പാട് പറയുന്നതിന്റെ പേര്. എന്നിട്ടും 7 അധ്യായത്തിൽ വരുവാനിരിക്കുന്ന വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി വിവസനായി താഴെ വന്നിട്ട് അടുത്ത് ഇരിക്കുന്ന ആരോട് ചോദിക്കാം, ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞവരാവാം. പ്രൈസലോ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാനുള്ള ആദ്യത്തെ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. 1, പരമാർത്ഥതയാ. പ്രൈസലോ, ഈ വെളിപ്പാടുള്ള ഒരു മനുഷ്യൻ അടുത്ത് നിൽക്കുന്ന പുരുഷനോട് അത് ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം മനസ്സിലായവനെ പോലെ അങ്ങ് പോയാ മതി. ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു. ഞാൻ ചിലരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലാക്കാൻ വേണ്ടി സംശയങ്ങൾ ചോദിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ അതിന്റെ അകത്ത് കാണിക്കുന്ന ഒരു പരമാർത്ഥതയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയാണ് അകത്തെ മനുഷ്യൻ വളരാത്തെന്നറിയോ? ഇതെല്ലാം കേട്ട ശേഷം, ബ്രദറെ ഇതല്ല നമ്മൾ ഒത്തിരി കേട്ടതാ, നോ, വീണ്ടും പോയി ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന് പല കാര്യങ്ങളും ഒരു വെളിപ്പാടായി കിട്ടാതെ ഞെരങ്ങുമ്പോൾ അവൻ ചിലപ്പോൾ എടുത്തു വിളിച്ചു ചോദിക്കും, ബ്രദർ ഫ്രൈസലോ, ഇങ്ങനെയുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവരായിരിക്കും. അവർക്ക് പ്രത്യക്ഷമായി നഷ്ടപ്പെട്ടു പോകുമ്പോഴും പത്തു വർഷം പ്രസംഗം കേട്ടില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക അവര്. ഹല്ലേലൂയ.
കാരണം അവർ സ്ഥൂലമായതിന്റെ അടുക്കിൽ നിന്നും
ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട കാലത്ത് അതിനിടയ്ക്കിലായിരിക്കും അവർ വന്നത്. അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു.
പക്ഷെ മുമ്പോട്ട് പോകും തോറും
അനുഭവങ്ങൾ പലതും ഇല്ലാതിരിക്കുമ്പോഴും
യേശുവിനെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി.
പ്രിയമുള്ളവരെ, ഹ്യൂമൻ സോഴ്സസ് ഉണ്ട്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്.
യെസ്, വി ഹാവ് ടു റീഡ് ബുക്സ്.
ഓഡിയോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈ പുൽപ്പറ്റിൽ നിന്നും മനുഷ്യരുടെ വായിലൂടെയാണ് നിങ്ങൾ ദൈവവചനം കേൾക്കുന്നത്.
ഇറ്റ്സ് വണ്ടർഫുൾ.
പക്ഷേ നിങ്ങൾ, പൗലോസ് പറയുന്നൊരു വാക്യം, ഞാൻ സ്വീകരിച്ച സുവിശേഷം അല്ല, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം എന്തല്ല,
മാനുഷികമല്ല.
എനിക്കത് എങ്ങനെ കിട്ടിയതാ? വെളിപ്പാടായിട്ട് കിട്ടിയതാ. എങ്ങനെ കിട്ടിയതാ?
വെളിപ്പാട്.
എന്റെ അമ്മയുടെ ഉദരം മുതൽ എന്നെ വേർതിരിച്ച എന്റെ ദൈവത്തിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നി. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോ? സുവിശേഷം കേൾക്കുന്നതല്ല, സുവിശേഷം വെളിപ്പെടുത്തപ്പെടേണ്ടതാ. കേൾവിയിലൂടെ അല്ല സുവിശേഷം സുവിശേഷമാകുന്നത്, പ്രകാശിക്കപ്പെടുമ്പോഴാണ് സുവിശേഷം സുവിശേഷമാകുന്നത്. അതാ പൗലോസ് പറഞ്ഞത്, എനിക്ക് ഈ സുവിശേഷം കിട്ടിയത് മനുഷ്യരുടെ കയ്യിൽ നിന്നല്ല, ഇതെനിക്ക് വെളിപ്പാടായിട്ടാ കിട്ടിയത്, സുവിശേഷം. സോ എന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് കേട്ട് മനസ്സിലാക്കുന്നതല്ല, കേട്ട ശേഷം വെളിപ്പെട്ട് കിട്ടേണ്ടതാ. സുവിശേഷം സുവിശേഷമാകുന്നത് കേൾവിയിലൂടെയല്ല, സുവിശേഷം സുവിശേഷമാകുന്നത് അത് പ്രകാശിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. അതിന് ദൈവം മനുഷ്യനെ ഉപയോഗിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ദൂതന് നേരിട്ട് കൊർന്നേലിയോസിനോട് പറയാമായിരുന്നു, പക്ഷേ ഒരു മനുഷ്യനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. മനുഷ്യൻ വന്ന് വിളിച്ചോണ്ട് വന്ന് മനുഷ്യൻ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ദൈവം അവർക്ക് എന്ത് കൊടുത്തു?
ഹൃദയദൃഷ്ടി തുറന്നു കൊടുത്തു.
ഒരു ഭക്തൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഞാൻ കടമെടുക്കുക, പൗലോസ് പ്രസംഗിച്ചു, ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറന്നു.
ഇതാ സിമ്പിളായ കാര്യം.
പ്രസംഗിച്ചതാരാ? മനുഷ്യനായ പൗലോസ്. തുറന്നതാരാ?
തമ്പുരാൻ.
ഹല്ലേലൂയ. ഇത് സംഭവിക്കും, ഇപ്പോഴും സംഭവിക്കും. 15 വർഷം സഭ മുന്നോട്ട് പോകുമ്പോഴും മനുഷ്യൻ ഇവിടെ സംസാരിക്കും, ദൈവം ഹൃദയം തുറക്കും. അതുകൊണ്ട് പൗലോസിനെ പോലെ ഒരാള് ദൈവസഭ കൈകാര്യം ചെയ്യുമ്പോഴും പൗലോസിനും അറിയാം, ഞാൻ വെളിപ്പാടുള്ളവനായി ഇവിടെ നിന്ന് പ്രസംഗിച്ചാലും ഹൃദയദൃഷ്ടി ഓരോരുത്തരുടെയും പ്രകാശിക്കപ്പെട്ടിട്ട് അവർ വെളിപ്പാടിൽ ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ആത്മീയം കൈകാര്യം ചെയ്തതിലുള്ള പ്രോബ്ലം എന്നറിയാം? പുറത്തെ മനുഷ്യൻ കയറി ഏറ്റെടുത്തു. കാരണം പുള്ളി ഐഡിയാസിന്റെ മനുഷ്യനല്ലേ, ചിന്തയുടെ മനുഷ്യനാ, തിയോളജിയുടെ മനുഷ്യനാ. പുള്ളി കയറി ഏറ്റെടുക്കും. പുള്ളി പറയും, ഞാൻ കൈകാര്യം ചെയ്യാം.
ആ സർവമഹോദരത്തിൽ കൂടെ പോകില്ല എന്നുള്ളോ?
അകത്തെ മനുഷ്യൻ മാറിയിരിക്കും, ഞാൻ പുറത്തെ മനുഷ്യൻ, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഞങ്ങൾ ഇതെല്ലാം വെച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ ഇതെല്ലാം മൊത്തം ടിവിയിലും വരാൻ പോകുന്ന കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. പുറത്തെ മനുഷ്യൻ ഒരുത്തൻ ഇങ്ങേപ്പുറ, ഒരുത്തൻ പറഞ്ഞ അപ്പുറ, ഒരുത്തൻ പറഞ്ഞ മിഡിലൂടെ പോകുന്നു.
സഹോദര സഹോദരന്മാരെ, ഇത് എന്റെ അപകടത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന, നിങ്ങൾ തിരിച്ചറിയുക, നല്ല കൂട്ടായ്മയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിയാതെ ഒത്തിരി നാളുകൾ ആ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ പുറത്തെ മനുഷ്യന് അകത്തെ മനുഷ്യനേക്കാൾ ഓവർടേക്ക് ചെയ്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കും. ആരാധനയെക്കുറിച്ചും കർത്താവിന്റെ വരവിനെക്കുറിച്ചും സഭ പോകുന്നതിനെക്കുറിച്ചും എല്ലാം നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യന് അവന്റെ അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും സ്വർഗീയ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവൻ ആ കാര്യത്തിൽ അന്ധനും ബോഷനുമാണെന്ന് തിരിച്ചറിഞ്ഞ് താഴ്മയോടെ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ
ദൈവം തന്റേതായിട്ട് അതേ വചനം, ആ സഹോദരനിൽ കൂടെ പറഞ്ഞ വചനം കർത്താവ് അവന് വെളിപ്പെടുത്തും. അതാ കർത്താവ് നീ പ്രസംഗിക്കുന്നു, ദൈവം പരിജ്ഞാനം നൽകുന്നു. തിമോത്യോസിനോട് അതാ പറഞ്ഞത്, നീ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നീ ഇത് എടുത്തോണ്ട് പോയിട്ട് പൗലോസ് പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെച്ച് അങ്ങ് പോകരുത്. ദൈവം നിനക്ക് ജ്ഞാനം നൽകാൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരിക്കണം. അങ്ങനെയുള്ള ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പല സഭകളും എന്തുകൊണ്ടാ മതമായി മാറിയെന്നറിയാവോ? അവര് പറയുന്നത് ഇത് ഞങ്ങൾ പറയുന്ന ഇതിനപ്പുറത്ത് വന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചില കൂട്ടായ്മകളിലുള്ളവരോടൊക്കെ ചോദിച്ചാൽ അത് ഞങ്ങളുടെ അവിടെ എങ്ങനെയാണല്ലോ പറയുന്നത് എന്നാ അവര് പറയുന്നത്. കാരണം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നില്ല.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
സോ ഞാൻ എന്താ പറയുള്ളൂ, ഒരു പറഞ്ഞു വരുന്നത് ഒരൊറ്റ കാര്യമാണ്.
നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ആത്മീയ ആളത്വം നിങ്ങൾക്ക് ഉള്ളിലുണ്ട്. അതാണ് നിങ്ങളുടെ ഇന്നർ മാൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ. അത് ജഡത്തിൽ നിന്നും ജനിച്ചത് ജഡമായിരിക്കുന്നു എന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞതുപോലെ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അതിന് മാത്രമേ ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയത്തുള്ളൂ.
ബ്രദർ, ബുദ്ധിയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്താൽ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു ടെസ്റ്റ് ഞാൻ പറയാം.
നിങ്ങൾ ഈ ആത്മീയ കാര്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പാടായിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്, അതോ നിങ്ങളുടെ ആശയങ്ങളായിട്ടാണോ മനസ്സിലാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്.
ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും വഴികളുള്ളവരായിരിക്കും.
ഈ പ്രശ്നത്തിന്റെ നടുവിലുണ്ട്, ഈ അറിവോ ആശയത്തിനൊന്നും ഒരു ചുവടും തരാൻ കഴിയത്തില്ല. അറിവ് ആശയം ഉള്ളവരെല്ലാം അന്നേരം എന്നെടുക്കുന്നറിയോ?
മൊബൈലിലായിരിക്കും
ചാച്ച് വലിച്ച് വലിച്ച് മൊത്തം കോണ്ടാക്ടുകൾ നോക്കും. എന്താണെന്നറിയോ, ആശയം ഈ
നിങ്ങളുടെ ആത്മാവ് സ്പർശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതും നിങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവനായിട്ടാണ് വളരുന്നത് എന്നുള്ളതും അറിവിനപ്പുറത്ത് നിങ്ങൾ ആത്മീയമായിട്ടുള്ള വെളിപ്പാടിലാണ് ഈ കാര്യങ്ങളെ കാണുന്നതും എന്നത് നിങ്ങൾ പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരൊറ്റ മേഖലയാ. അത് എപ്പോഴാന്നറിയോ?
പ്രസംഗിക്കുമ്പോഴല്ല, ആരാധിക്കുമ്പോഴല്ല.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് സമയത്തും
നിങ്ങൾക്ക് ചുവടുകളുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും വഴികളുണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് സ്റ്റെപ്പുകളുണ്ട്. പ്രത്യക്ഷമായിട്ട് പലതും ഇല്ലാതിരിക്കുമ്പോഴും നിങ്ങളുടെ കാൽച്ചുവടുകൾ നഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങൾ ആ കാര്യത്തെ അറിവായിട്ടല്ല, നിങ്ങൾ ആ കാര്യത്തെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവരായിട്ടാണ് കണ്ടിരിക്കുന്നത്.
മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ.
ഒരു വാക്യം കൂടെ വായിക്കാം. നിങ്ങൾ രണ്ടു കൊരിന്ത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായം. അതിനാലാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം.
ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്നറിയിച്ചത് ദൈവം.
യെസ്,
യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു.
ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഈ കൊണ്ടു നടക്കുന്ന എല്ലാ കാര്യങ്ങളും താത്തുവെക്കുന്നത് ഈ ഒരൊറ്റ ഒരിടത്താണ്, നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കപ്പെട്ട സത്യം. ഹൃദയത്തിൽ പ്രകാശിക്കപ്പെടണം. ഇപ്പോഴും ദൈവസ്നേഹത്തെ സംബന്ധിച്ച് കാൽവരി ക്രൂശിന്റെ അടുക്കൽ ചെന്ന് കാൽവരി ക്രൂശിലെ യേശുവിന്റെ യാഗങ്ങളെ സംബന്ധിച്ചും വേദനയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, റോമാലേഖനം 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ അവന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നു. നോ അതർ മീഡിയ. ഏറ്റവും നന്നായിട്ട് കർത്തൃമേശയെ കുറിച്ച് പ്രസംഗിക്കുന്ന ദൈവദാസനും ഏറ്റവും ദുഃഖകരമായിട്ട് അതിനെ പ്രസന്റ് ചെയ്യുന്ന ദൈവദാസന് പോലും എന്റെ ഉള്ളിൽ ദൈവസ്നേഹത്തെ കൊണ്ടുവരാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ. അപ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും ക്രൂശന്റെ യാഗത്തെക്കുറിച്ചും ഒക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, 45 വർഷം നിങ്ങൾ ഈ ഭൂമി ജീവിച്ചാലും ക്രൂശിനെ ധ്യാനിക്കുന്നത് വിട്ടുകളയരുത്. നിങ്ങൾക്കത് നേഴ്സറി അല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രശംസയാണ് ക്രൂശ്. ക്രൂശിന്റെ അടുക്കൽ വന്ന് നിങ്ങൾ യേശുവിനെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ പ്രാവശ്യവും ആത്മാവിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പകരപ്പെടും. ഒരു കാര്യത്തെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഉയ്യോ, യേശു എനിക്ക് വേണ്ടി മരിച്ചു, നല്ല കർത്താവ്, ഈ ഭക്തന്മാരെല്ലാം അത് പറയുന്നുണ്ട്, അവനെ അടിച്ചു വേദന കൊണ്ട്. നിങ്ങൾക്കറിയാവല്ലോ, സൗദി അറേബ്യയിലെ തിയേറ്ററിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ ഫിലിം കാണിച്ച ശേഷം അവിടെ പർദ്ദയിട്ട് വന്നിരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ വാവിട്ട് കരഞ്ഞെന്നാ പറഞ്ഞു. എന്തിനാണെന്നറിയാവോ? അതവിടെ കാണിച്ചതിന്റെ കാരണം ഇത് തന്നെയാ. ഈ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല, അടി കൊണ്ട് മരിച്ച് ഇയാൾ അവസാനിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അവിടെ ഇത് കാണിച്ചോട്ടെന്ന് വിചാരിച്ചെന്നാ പറയുന്നത്. ദൈവത്തിന്റെ പുത്രനാണ്, ഇതുപോലെ തല്ലുള്ളൂ. ഇതുപോലല്ലേ യേശു വാങ്ങിച്ചത്?
അത് കണ്ടിട്ട് മനുഷ്യൻ മാനുഷികമായി വേദന കൊണ്ട് കരഞ്ഞു തിയേറ്ററുകളിൽ.
നമ്മളും കരഞ്ഞിട്ടുണ്ട്.
ആ സ്നേഹം ചുവട് തരത്തില്ല. പരിശുദ്ധാത്മാവിനാൽ അത് ധ്യാനിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ഉള്ളിൽ, ത്രൂ ഹോളി സ്പിരിറ്റ്,
ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൽ അല്ലാതെ ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വരാൻ വേറെ ഒരു ബൈപ്പാസും ഇല്ല.
അതിനൊറ്റ വഴി ചെയ്താൽ മതി. ദൈവത്തിനിടയ്ക്ക് ചെന്നിട്ട് ദൈവത്തോട് പറ ദൈവമേ എന്റെ ഉള്ളിൽ ദൈവസ്നേഹത്തെ കുറിച്ചൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും സഹോദരന്മാർ പ്രസംഗിച്ചും ഒക്കെ ഒരു ഇൻഫർമേഷൻസ് ആയിട്ടുണ്ട്, ഇതെല്ലാം എന്റെ ഉള്ളിൽ കിടപ്പുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കൊരു ചോദ്യവും കിടപ്പുണ്ട്. എന്താണെന്നറിയോ? അറിവല്ല പ്രകാശമാണ്. സുവിശേഷം വെളിപ്പെടേണ്ടതാ, സുവിശേഷം കേൾക്കപ്പെടേണ്ടതല്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് എത്ര പ്രസംഗം കേട്ടാലും അത് വെളിപ്പെട്ടേ മതിയാവും. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞാൻ എത്ര യേശുവിനെ വരച്ചു കാട്ടിയാലും നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്നാന്ന് തിരിയറിയാൻ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇതുപോലൊരു പോരാട്ടം ഉണ്ടായിരുന്നു. മർക്കോസിന് ശേഷം 4-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ഈ വിതയ്ക്കുന്ന ഊമ പറഞ്ഞ ശേഷം എല്ലാവരും പോയി അന്ന് ഈ ഊമയൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോ അവരും എല്ലാം പിന്നെ വിത്തല്ലേ, നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോയ ശേഷം അവർ വന്നിട്ട് പറഞ്ഞു, എന്റെ കർത്താവേ ഇതൊരു പിടി കിട്ടത്തില്ല, ഈ മുള്ളിനിട വീണെന്ന് പറഞ്ഞു. എന്തുവാ ഞെരിച്ചെന്നോ? അവിടെ വായിക്കുന്നത് ചില മനുഷ്യർ കേട്ട പുരുഷാരത്തിലും കുറച്ചു പേർ ശിഷ്യന്മാരോട് കൂടെ, ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം എന്നറിയോ? അവര് പറയുന്നത് മറ്റേ അതേനക്കാര് പറയുന്നതല്ല, ഇത് പുതുതായിട്ടൊന്നും ഇതിന്റെ അകത്ത് ഇല്ല. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏത് സഹോദരൻ പ്രസംഗിച്ചാലും ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. അതിന് ദുരുപദേശമാണെങ്കിൽ പോലും ശ്രദ്ധയോടെ കേട്ടിരിക്കും. എന്തായിരുന്നു ശിഷ്യന്മാരുടെ ഒരു ഗുണം? അതുകൊണ്ടാണ് ഈ ഓണസ്റ്റിക്കുള്ള ഒരു ഗുണം എന്നാണെന്നറിയോ? അന്ന് എല്ലാവരും ഓടിപ്പോയപ്പോൾ അവര് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, നിത്യജീവ മൊഴികൾ വിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കും? ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാകാതെ വരുമ്പോൾ ഫോൺ വിളിക്കാനുള്ള താഴ്വ, ദൈവിക കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഞാനൊരു ബോഷനാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ ശേഷം പ്രകാശനത്തിനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് വീഴുന്ന മനുഷ്യൻ, അവൻ പ്രകാശിക്കപ്പെട്ടാണോ കിട്ടിയത് അതോ അറിവാണോ എന്നുള്ളത് അവന്റെ പ്രതിസന്ധിയിൽ അവന് വഴികളുള്ളതാണ്, വഴികളുള്ളവനാണ്, വഴികളുള്ളവൻ. That proves. അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിലുള്ളതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ പ്രതിസന്ധികൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും നടുവിൽ അവർക്ക് പ്രത്യക്ഷമായ പല കാര്യങ്ങളും ഇല്ലാതിരിക്കുമ്പോഴും അവർ ചുവടുകളുള്ളവരായി ഇവിടെ ജീവിക്കുന്നു, ചുവടുകളുള്ളവരായി ജീവിക്കുന്നു. യോ പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ കിഴക്കോട്ട് പോയി അവിടെയില്ല, പടിഞ്ഞാറോട്ട് നടന്നു അവിടെയില്ല, തെക്കോട്ട് പോയി അവിടെയില്ല, വടക്കോട്ട് പോയി, ഓരോടത്തും ഞാൻ ദൈവത്തെ എനിക്ക് പ്രത്യേകിച്ച് ഒരനുഭവം ഇല്ല. പക്ഷെ എന്റെ വഴി അവൻ അറിയുന്നു, എന്റെ വഴി അവൻ. അതാ ഞാൻ പറഞ്ഞു, പ്രത്യക്ഷമായതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവൻ ചിലത് കേൾക്കുന്നു, അവനത് അറിയുന്നു. കാരണം അവന്റെ അകം കൈകാര്യം ചെയ്യാൻ തുടങ്ങി ആത്മീയ കാര്യങ്ങളെ. പുറവല്ല, ബുദ്ധിയല്ല, ബുദ്ധിയിലൂടെയാ കേട്ടത്, അകം. ഇവിടെ നമ്മൾ വായിച്ചത് ഹൃദയത്തിന്റെ അകത്ത് പ്രകാശിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലൊരു കാര്യം പ്രകാശിക്കപ്പെട്ടു. എനിക്ക് സമയമില്ല, കാരണം 3-ാം അധ്യായത്തിൽ ഇത് സംബന്ധിച്ചൊരു വളരെ വലിയൊരു പഠനം തന്നെ പൗലോസ് കൊണ്ടുവരുന്നുണ്ട്. മറ നീക്കുന്ന ക്രിസ്തു, മൂടുപടം മാറ്റുന്ന ക്രിസ്തു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, ഏറ്റവും നല്ല ന്യായപ്രമാണത്തിന് പോലും മൂടുപടം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയണം. നിലവിൽ കിട്ടുന്ന ഏറ്റവും നല്ല പുസ്തകത്തിന് പോലും മൂടുപടമുണ്ട്. ഇന്ന് നിലവിലെ ഏറ്റവും നല്ല തിയോളജിന് മൂടുപടമുണ്ട്. ഇന്ന് ഇവിടുത്തെ ഏറ്റവും നല്ല ക്രിസ്തീയ ബുക്ക് സ്റ്റാളുകളിൽ കിട്ടുന്ന പുസ്തകത്തിനും മൂടുപടമുണ്ട്. അവൈലബിളായ ബെസ്റ്റ് പ്രീച്ചർ, അവൈലബിളായ ബെസ്റ്റ് സെല്ലർ ബുക്ക്, അത് നിങ്ങൾ വായിച്ചാലും മൂടുപടം കിടക്കും. പക്ഷെ ആ മൂടുപടം മാറുന്നത് എപ്പോഴാണെന്നറിയോ? ഏറ്റവും നല്ല പ്രീച്ചറെ കണ്ട ശേഷം. ഹല്ലേലൂയ. ഇപ്പോൾ തിരിഞ്ഞ് ക്രിസ്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ, ക്രിസ്തുവിങ്കിലേക്ക് നോക്കുക, പ്രസംഗം കേട്ട ശേഷം ക്രിസ്തുവിലേക്ക് നോക്കുക, പുസ്തകം വായിച്ച ശേഷം ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ മൂടുപടം മാറിപ്പോകുന്നത് നിങ്ങൾ കാണും. യെസ്, അവിടേക്കാണ് വരേണ്ടത്. കൃതിദൃഷ്ടി പ്രകാശിക്കാൻ നിങ്ങൾക്ക് ആയുധങ്ങളില്ലേ? ഉണ്ട്. ഒന്ന്, ക്രിസ്തു. യേശുവിനെ ധ്യാനിക്കും തോറും ധ്യാനിക്കും തോറും ധ്യാനിക്കും തോറും മൂടുപടം നീങ്ങിപ്പോകും. അവർക്ക് അവരുടെ ജീവിത വഴിയിൽ ചുവടുകൾ കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. അതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവൻ അറിവാണോ അനുഭവിച്ചത്, വെളിപ്പാടാണോ അനുഭവിച്ചത്. ഇനി ഈ ഹൃദയത്തിലാണ് പ്രകാശം എന്നുള്ളതിന്റെ തെളിവ് എന്നാണെന്നറിയോ? താവോട്ട് വായിച്ചാൽ മതി, ഇവർക്ക് വഴിയുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാം. എന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല.
കണ്ടോ, വഴിയുണ്ട്, ചുവടുണ്ട്. അകത്ത് പ്രകാശിക്കപ്പെട്ടതിന് ചുവടുണ്ട്. അറിവുള്ള വാർത്തയുണ്ടല്ലോ, ഈ സമയത്ത് വീണ് കിടന്ന അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലായോ? ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അടുത്ത വാക്യം,
ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും
ശ്രദ്ധിക്കണപ്പെടുന്നില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാലും ഉപദ്രവമുണ്ട് കേട്ടോ. അകത്ത് വെളിപ്പാടുണ്ടെങ്കിൽ എന്തുണ്ട്?
കഷ്ടമുണ്ട്. ഈ അകത്ത് ഹൃദയത്തിൽ ഇത് പ്രകാശിക്കപ്പെട്ടത് ഹൃദയത്തിലെ പ്രകാശനമാണോ അറിവാണോ എന്നുള്ളത് താഴത്തെ വാക്യം പറഞ്ഞു വരിക പൗലോസ്. ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. കാരണം ഉപദ്രവം ഞങ്ങൾ അനുഭവിക്കുമ്പോഴും ഞങ്ങൾ വഴിയില്ലാത്തവരല്ല. ഞങ്ങൾക്ക് വഴിയുണ്ട്, ഞങ്ങൾക്ക് യാത്രയുണ്ട്, ഞങ്ങൾക്ക് നടപ്പുണ്ട്, ഞങ്ങൾക്ക് ചുവടുകളുണ്ട്. യെസ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കപ്പെട്ടത് പ്രൂവ് ചെയ്യപ്പെടുന്ന ഒറ്റയിടം. ഉപദ്രവിക്കപ്പെടുമ്പോഴും കഷ്ടമനുഭവിക്കുമ്പോഴും തള്ളപ്പെടുമ്പോഴും ആരാലും ഹലളി അറിയപ്പെടാതിരിക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പാതയുള്ളവരാണ്, പാതയുള്ളവരാണ്. അങ്ങനെ പാത ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടേണ്ടത് അത്യന്തം ആവശ്യമാണ്, മുന്നോട്ടുള്ള ജീവിതമാണ്. അതിനൊറ്റ വഴിയോ? മൂന്ന് വഴി ഞാൻ പറഞ്ഞു തരണം എന്ന് ആഗ്രഹിക്കുന്നു. അത് പെട്ടെന്ന് പറയാം. ഒന്ന്, എല്ലാ മൂടുപടവും മാറ്റുന്ന ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മൂടുപടവും. എന്റെ ഈ യാത്രയിലെ പ്രസംഗക്കുറിപ്പ്, ഈ വരുന്നൊരു മാസത്തെ എന്റെ യാത്രയിലെ പ്രസംഗക്കുറിപ്പ്, ഒത്തിരി കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിച്ചു വെച്ചിട്ട് അതെല്ലാം എടുത്ത് മാറ്റിവെച്ച ശേഷം ഞാൻ ഒരു കാര്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഏത് മനുഷ്യന്റെയും ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഏത് സ്ഥലത്തെയും മൂടുപടം നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. യെസ്, ധ്യാനിക്കുക, യേശുവിനെ ധ്യാനിക്കുക, അവനെ ശ്രദ്ധിച്ചു നോക്കുക. റോമലേഖനം പറഞ്ഞു അവനെ ധരിക്കുക, അവനെ ധരിക്കുക. അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോഴാ അവനെ ധരിക്കാനാ പറഞ്ഞു. ഇബ്രാലേഖനത്തെ പല ആവർത്തി പറയുന്നുണ്ട്, അവനെ ധ്യാനിക്കുക, അവനെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. അകത്തു നിന്ന് ഇത് എക്സർസൈസ് ചെയ്യുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഇനി അവരുടെ ഒരു ഗുണം എന്നാണെന്നറിയോ, അവരാത്മീയമായതിൽ നിന്ന് ഭൗതികമായതിനെ കാണുന്നത്, ഭൗതികമായതിൽ നിന്ന് ആത്മീയമായതിനെ അവർ കാണത്തില്ല. അത് ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവരുടെ ഒരു ഗുണം. അവർ ഏത് കാര്യത്തെയും ഭൗതികമായിട്ടല്ല കാണുന്നത്, ആത്മീയത്തിലൂടെ ഭൗതികത്തെ കാണുന്നത്. അതിന് ഉദാഹരണം ഞാൻ പറയാം, വേദോസത്തിൽ തന്നെ ഉണ്ട്. അവർ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. സമ്പത്തെന്ന ആ ദൃശ്യമായ സ്ഥൂലമായ കാര്യത്തെ ഉത്തമമായ സമ്പത്തെന്ന ആത്മീയ കാര്യത്തിലൂടെയാണ് അവർ കണ്ടത്. വയ ഇതുവഴി കണ്ടു എന്നുള്ളതാണ്. യെസ്, സൗരമാരെ, നമ്മുടെ സാധ്യത അത്ര വലുതാ. ക്രിസ്ത്യ ജീവിതത്തിൽ അത്ര വലുതാ. കം ടു ജീസസ്. സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊക്കെ പോവാത്ത, വേഗം പോവുക. യേശുവിലേക്ക് വന്നിട്ട് യേശുവിനെ ധ്യാനിക്കും തോറും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും സ്ട്രോങ് ആയ കർത്തനായ ന്യായപ്രമാണത്തിന് പോലും മാറ്റാനായിട്ട് നിന്റെ ഹൃദയത്തിൽ നിന്ന് കഴിയുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ മതത്തിന്റെ ഭക്തിയുടെയും ആചാരങ്ങളുടെയും രീതിരിവാജിന്റെയും കസ്റ്റംസിന്റെയും നീ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന എല്ലാ കർട്ടനുകളെയും മാറ്റുവാൻ കഴിയുന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. രണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പരമാർത്ഥത. അറിയാനില്ല, അറിയത്തില്ല, പറയുക. ഞാനും ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ദൈവവചനങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി വണ്ടിക്കൂലി മുടക്കി ദൂരെ യാത്ര ചെയ്യാറുണ്ട്. ഭക്തന്മാരായ മനുഷ്യരെയാ കേൾക്കുന്നേ. പക്ഷേ മനുഷ്യരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ, പുസ്തകത്തിൽ നിന്ന് വായിച്ച കാര്യങ്ങൾ ഒരു ഭക്തൻ കൊണ്ടുവരുന്ന ഒരിടമുണ്ട്. അതേതാ? അത് തിമോത്തിയോസിനോട് പറഞ്ഞിടാ, എന്റേത് കേട്ടുകൊള്ളുക, നിനക്ക് ദൈവം ബുദ്ധി തരും. ദൈവം ബുദ്ധി തരും എന്ന് പറഞ്ഞാൽ അത് വായിച്ചോണ്ടിരിക്കുന്നതിലല്ല ബുദ്ധി തരുന്നത്, ഇതുമായിട്ട് ദൈവത്തിന്റെ അടുക്കൽ വരിക. മൂന്നാമത്, ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കപ്പെടുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മളെ യേശു ക്രിസ്തു പറയുന്നുണ്ട്, കുറഞ്ഞൊന്ന് കഴിഞ്ഞ ശേഷം എന്നെ നിങ്ങൾ കാണുകയില്ല, ലോകം എന്നെ കാണുകയില്ല. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാനത് ഇത് പല രീതിയിൽ ആൾക്കാർ വായിക്കുന്നുണ്ട്. ചിലർ പറയുന്ന യേശു ക്രിസ്തു 3 ദിവസം ശവക്കല്ലറ കടന്നു, ആ കുറഞ്ഞൊന്നു വഴി നിങ്ങൾ കാണത്തില്ല എന്നുള്ള. പക്ഷെ വേദോസം താഴോട്ട് വായിച്ചു വരുമ്പോൾ അതാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതായത് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നു, കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണത്തില്ല, ലോകം എന്നെ കാണത്തില്ല, നിങ്ങൾ എന്നെ കാണും. ശ്രദ്ധിക്കേ, ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഇതൊരു ഒരു പ്രോമിസ് ആയിട്ടല്ല പറഞ്ഞു, ഒരു യാഥാർത്ഥ്യമായിട്ട് പറയുക. പ്രോമിസ് ആണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്, ഇത് പ്രോമിസ് അല്ല. യേശു പറയുക, കുറച്ചു കഴിഞ്ഞ് ലോകം എന്നെ കാണത്തില്ല, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കും. അതിന്റെ അർത്ഥം എന്നാ? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവനെ കണ്ടുകൊണ്ടേ ഇരിക്കുമെന്ന അതിന്റെ അർത്ഥം. അതുകൊണ്ട് അതൊരു പ്രോമിസ് ആക്കാഞ്ഞ, അതൊരു സ്വാഭാവിക ഒരു പ്രവൃത്തിയാ.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആമേൻ ആമേൻ പറയുന്നു, നിങ്ങൾ എന്നെ കാണും എന്നല്ല കർത്താവ് പറഞ്ഞു. കുറഞ്ഞെന്ന് കഴിഞ്ഞ് ലോകം നിങ്ങളെ കാണത്തില്ല, നിങ്ങൾ എന്നെ കാണും. യു ക്യാൻ സീ ജീസസ്. യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രസക്തി. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് യേശുവിനെ എനിക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന് കിഴക്കോട്ട് ചെല്ലുമ്പോഴും വടക്കോട്ട് ചെല്ലുമ്പോഴും പടിഞ്ഞാറോട്ട് ചെല്ലുമ്പോഴും അവന് രോഗശാന്തിയായിട്ടോ പ്രശ്നപരിഹാരമായിട്ടോ ട്രാൻസ്ഫർ ആയിട്ടോ ഒന്നും അവനൊന്നും അനുഭവിക്കാതിരിക്കുമ്പോഴും അവൻ പറയുകയാണ്, ദൈവം എന്നെ അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, വായിക്കണ്ട, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. നീ തന്നെയാണോ വരുവാനുള്ളവൻ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ? മെനക്കേടാണോ ഈ അധ്വാനോ ഈ കഷ്ടപ്പാടും? നീ തന്നെയാണോ മെസ്സിഹ? ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് അടിയിൽ നിന്ന് ഒലിച്ചു പോകുന്ന ഒരു അനുഭവമായിരിക്കണം യേശുവിന് വരണ്ടത്. പക്ഷെ നിങ്ങൾക്കറിയാവോ, പ്രത്യക്ഷമായ യോഹന്നാൻ സ്നാപകൻ തന്നെ അവിശ്വാസത്തിന്റെ ചെറിയ കണിക അവന്റെ ഉള്ളിൽ വന്നപ്പോഴും യേശു ചെന്ന് പിതാവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, പിതാവേ നീ എന്നെ അറിയുന്നതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹൃദയത്തിൽ അകം പ്രകാശിക്കപ്പെട്ടാലുള്ള ഗുണം അതാ. അകം പ്രകാശിക്കപ്പെട്ടാൽ ആര് കൂടെ ഉണ്ടെന്നുള്ളതിനപ്പുറത്ത് ദൈവം, മുമ്പ് സഹോദരനതാണ് പറഞ്ഞത്, എന്റെ ദൈവത്തിന്റെ ഹിതം നിറവേറപ്പെടാൻ മറ്റുള്ളവരുടെ ഹിതങ്ങളൊന്നും തടസ്സമല്ല. ഫ്രൈസലോ, ഹൃദയത്തിൽ നിങ്ങൾ കാര്യങ്ങളെ കുറിച്ചിടണം. ദൈവം തന്റെ മുൻനിർണയത്തിലും തിരുനിർണയത്തിലും മുന്നറിവിനാലും അവനെ നൽകി. നിങ്ങളുടെ താൽക്കാലിക ഇഷ്ടം അസൂയ കൊണ്ട് അവനെതിരെ ചെയ്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഇത് നിറവേറപ്പെട്ടത് ദൈവത്തിന്റെ സ്ഥിരനിർണയം കൊണ്ടാണ്. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് ചുറ്റുമുള്ള സാധാരണക്കാർ താൽക്കാലികമായി ചെയ്യുന്ന പദ്ധതിയെ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള സ്ഥിരനിർണയം കൊണ്ട് ദൈവത്തിനെതിരെ ഓവർകം ചെയ്യാൻ കഴിയുന്ന അതാ സഹോദരൻ നമ്മളോട് പറഞ്ഞു. യു അണ്ടർസ്റ്റാൻഡ്? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അവരെ സംബന്ധിച്ച് ദൈവത്തിനൊരു സ്ഥിരനിർണയമുണ്ട്, അവരെ സംബന്ധിച്ച് ദൈവത്തിനൊരു മുന്നറിവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവരുടെ കപ്പൽ ഛേദിക്കപ്പെട്ടാലും ദൈവത്തിന്റെ സ്ഥിരനിർണയത്തിന് കീഴിൽ കപ്പിത്താന്റെ താൽക്കാലിക നിർണയങ്ങൾ വിലപ്പോകത്തില്ല, ജയിക്കത്തില്ല. വാട്ട് എ ബ്ലെസ്ഡ് പീപ്പിൾ വി ആർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്ഥിരനിർണയം പുത്രനെ കുറിച്ചുണ്ട്, ദൈവത്തിന് പുത്രനെ കുറിച്ച് മുന്നറിവുണ്ട്. ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവൈദ്യനെ കുറിച്ചും അതേ അളവിൽ സ്ഥിരനിർണയവും മുന്നറിവും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവർ നിനക്ക് ദോഷമായി ചെയ്തത് ദൈവം നിനക്ക് നന്മയ്ക്കാക്കി തീർക്കും. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് താഴോട്ട് കർത്താവ് ഓക്കെ ആ വാക്യം പെട്ടെന്ന് വായിച്ച് അങ്ങ് അവസാനിപ്പിക്കാം. യേശു ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടാനുള്ള ഒരു കാര്യം പറയാം. ഞാൻ 20-ാമത്തെ വാക്യം, ഞാൻ എന്റെ പിതാവും നിങ്ങൾ, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എന്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പം 3-ാമത്തെ കാര്യം, നിങ്ങൾ അവനെ സ്നേഹിച്ച് അവനെ അനുസരിക്കുക. അതിലൂടെ ഈ അകത്തെ മനുഷ്യന് ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുത്തുള്ളൂ, ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾക്ക് പുതുക്കം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ 40 ദിവസം ഉപസിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടത്തില്ല. നമ്മളിതെല്ലാം നമ്മൾ കുറിപ്പടിയായിട്ട് നിങ്ങൾ ഇതെടുക്കരുത്. ഇന്നാളൊരു സഹോദരനെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രതിസന്ധിയിൽ കാണാൻ പോയപ്പോൾ ഞാൻ ഈ ആത്മീയ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് എങ്ങനെയാന്നാ പറഞ്ഞത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം, നിഷ്കളങ്കന പ്രതിസന്ധിയിലാണ്. കാരണം അദ്ദേഹത്തെ കൗൺസിൽ ചെയ്തവരെല്ലാവരും പൊടിക്കൈകളായി പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയെ പുള്ളി എന്നോട് ചോദിച്ചതാ, ഈ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ ഒന്ന് പറയാവോ? അതായത് ഈ പ്രാർത്ഥിക്കണം, പിന്നെ ദൈവത്തോട് കൂടി ഇരിക്കണം, വചനം വായിക്കണം, ഇനിയും പോരാട്ടം വരുമ്പം എടുത്ത് വചനം പറയണം അല്ലേ? യെസ്. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. നാം ഈ കാര്യങ്ങളെ വെറുതെ അങ്ങ് കേട്ടുപോകരുത്. എന്താണ് യേശു പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. കാര്യങ്ങൾ ഷോർട്ട്കട്ടായിട്ടൊന്നും വെളിപ്പെടുത്തുന്നില്ല, സ്നേഹിച്ച് അനുസരിക്കണം. വെറുതെ അനുസരിച്ചാലും പോരാ, അതാ നമ്മുടെ പ്രശ്നം. ഇനി അനുസരിക്കാമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല, ഇത് സ്നേഹിച്ച്. അതുകൊണ്ടാ പുറപ്പാട് പുസ്തകത്തിലാണ് തോന്നുന്നു, നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിപ്പി. കർത്താവ് ഒരു മനുഷ്യനോടും കൽപ്പന അനുസരിക്കാൻ പറഞ്ഞിട്ടില്ല, സ്നേഹിച്ച് അനുസരിച്ചാൽ മതി എന്ന് മാത്രമേ കർത്താവ് പറഞ്ഞു. ഒരു കമാൻഡ്മെന്റും കർത്താവ് വെറുതെ അനുസരിക്കാൻ പറഞ്ഞില്ല. അപ്പോൾ അനുസരണത്തിന്റെ പാതയിലൂടെ നിങ്ങൾ എത്രത്തോളം അനുസരിക്കുന്നു, നമുക്ക് വളരെ ക്ലിയർ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഈ ആത്മീയ ഭക്തി ഒരു വളരെ എവിഡന്റ് ആയ ഒരു കാര്യമാണ്. അതൊന്നും അങ്ങനെ അങ്ങ് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമൊന്നുമല്ല. ദൈവത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? താൻ തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തും. ഒരു സഹോദരന് കർത്താവിനെ കുറിച്ച് കൂടുതൽ വെളിപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ കേവലം ചിന്തിക്കരുത് അദ്ദേഹം ഒത്തിരി ബൈബിൾ വായിച്ചുകൊണ്ട് മാത്രമാണെന്ന്, ഒത്തിരി ഉപവസിക്കുന്നുകൊണ്ട് മാത്രമാണ്, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പക്ഷെ സമ്മേർ ഹി ഈസ് റെഡി ടു ഒബേ ഗോഡ് ബൈ ഓൾ മീൻസ്. എല്ലാ പ്രകാരത്തിലും ദൈവത്തെ അനുസരിക്കാനായിട്ട് മനസ്സ് വെച്ചിരിക്കുന്നത് കൊണ്ടും കൂടെയാണ് പുത്രൻ തന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കിട്ടിയത്. അതുകൊണ്ട് അവന് പ്രത്യക്ഷമായ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴും അവനെപ്പോഴും ഒരു മാർഗം മുമ്പിൽ കിടക്കുകയാണ്. കാരണം ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനം വെളിപ്പെട്ടത് കൊണ്ട് ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഞങ്ങൾ ഉപദ്രവിക്കപ്പെട്ടാലും ഞങ്ങൾക്ക് വഴിയില്ലാതാകുന്നില്ല. ഞങ്ങൾ വീട് കിടക്കുന്നെങ്കിലും ഞങ്ങൾക്ക് വഴിയില്ലാതാകുന്നില്ല. കാരണം ഞങ്ങളുടെ ഹൃദയത്തിൽ അവൻ പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹിച്ചവനെ അനുസരിക്കുക. അവന്റെ അടുക്കൽ വന്ന് നിന്റെ ബോഷത്വത്തെ പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ യേശുവിനോട് പറയുക. അതുകൊണ്ട് അവൻ തനിച്ചിരുന്നപ്പോൾ അവർ വന്ന് അവനോട് ചോദിച്ചു എന്നാ. തനിച്ചിരുന്നപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന ഡിവോഷൻ, ഡിവോഷൻ ലൈഫിന്റെ പ്രത്യേകത, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏത് മണ്ഡലത്തിലും ചോദിക്കുക. ഇവിടെ അതുപോലെ ചോദിക്കാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചോദിക്കണം, കർത്താവ് ഇതെന്നാ ഈ മുള്ളെന്ന് പറഞ്ഞാൽ എന്നാ, എനിക്കൊരു പിടിയും കിട്ടിയില്ല. അപ്പൊ കർത്താവ് അവരെ ശാസിച്ചോ? ഇല്ല, പറഞ്ഞു കൊടുത്തു. ഇനി ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മീൻ വാങ്ങിക്കാൻ പോയപ്പോഴും കർത്താവ് എന്താ വിളിച്ചേ? കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത്? കർത്താവിന് പരമാർത്ഥിയോട് എന്നും അലിവുണ്ട്. മൂന്ന്, എല്ലാ മൂടുപടത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഏത് മൂടുപടം കാണുമ്പോഴും ഓർത്തോണം, തിരിഞ്ഞ് ക്രിസ്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ മൂടുപടം മാറിപ്പോകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിത് പ്രായോഗികമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പോകുന്നൊരു ഒരു ഭൗതിക വിഷയത്തിൽ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലെ മൂടുപടം കീറാതെ കിടക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് കാഴ്ചകളില്ല. നിങ്ങളുടെ കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി നിങ്ങൾ പോയി, അവിടെ വലിയൊരു മൂടുപടം കിടക്കുക. ഞാനത് പ്രായോഗികത്തിൽ ഞാൻ പറയാം. അതങ്ങനെ കിടക്കുമ്പോഴും നിങ്ങൾ തിരിഞ്ഞ് ക്രിസ്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെ നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു പാതയുണ്ട്. ഹല്ലേലൂയ. സൗര സൗരന്മാരെ കണ്ണു തുറക്കൂ. ഹൃദയത്തിൽ നിന്ന് ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എക്സർസൈസ് ചെയ്യൂ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ബലം പ്രാപിച്ചിട്ട് നിങ്ങൾ അകത്ത് നിന്നും ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കിയ ശേഷം ദൈവത്തിന്റെ വചനം പറയുന്ന, അസന്നിഗ്ധമായി പറയുന്ന, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറയുന്നിരിക്കുന്ന തിരുവചന പ്രകാരം ഇന്ന് മുതൽ നമുക്ക് ദൈവസ്ഥാനത്തിൽ നിഷ്കളങ്കമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിന്റെ പുരോഗതി, എന്റെ ഹൃദയ ദൃഷ്ടി എത്രത്തോളം പ്രകാശിക്കപ്പെട്ട് നിന്നെ വെളിപ്പാടിൽ കാണുന്നു എന്നതിന് ആനുപാതികമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എന്നെ നിന്റെ കരങ്ങളിൽ ഒരു കുട്ടിയെ പോലെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കർത്താവ് നമുക്കൊരു വെളിപ്പാട് തരട്ടെ. നാം സ്നേഹത്തെക്കുറിച്ച് ദൈവവചനത്തിൽ കേട്ടിട്ടുണ്ട്, ദൈവഹിതത്തെ സംബന്ധിച്ച് ദൈവവചനത്തിന് കേട്ടു, പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വിശുദ്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എത്രയെത്ര വചനങ്ങൾ നാം ഭക്തന്മാരിൽ നിന്ന് കേട്ടു, വെളിപ്പാടുള്ളവരിൽ നിന്ന് കേട്ടു, ദൈവത്തോടുകൂടെ നടക്കുന്നവരിൽ നിന്ന് കേട്ടു. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചുവടുകളില്ലാതായി പോയതിന് കാരണം എല്ലാം അറിവായി തീർന്നു. അത് പലതും എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ട് മാറിയില്ല. ഇപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് കുഞ്ഞെ, ഭക്തന്മാർ നിനക്ക് ഉപദേശിച്ചിരുന്ന ദൈവവചനങ്ങളെ അവന്റെ അടുക്കൽ നിന്നും ഒരു ബുദ്ധി ഉപദേശമായി നീ കേൾക്കുമ്പോഴാണ് മനുഷ്യനെ കർത്താവ് ഉപയോഗിച്ചത് ആത്യന്തികമായി ഒരു സഭയ്ക്ക് പ്രയോജനമായി തീരുന്നത്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ബോഷത്വത്തെ തിരിച്ചറിയുവാനുള്ള ഒരു വിവേകവും താഴ്മയും ഞങ്ങൾക്ക് നൽകണമേ. എത്ര മിടുക്കനായ മനുഷ്യനും ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടാതെ ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല എന്ന നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളുടെ ബുദ്ധികളെ വീണ്ടും താഴ്ത്തിവെച്ച ശേഷം കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവിനോട് ചേർന്ന് ഏകാത്മാവായി തീർന്നിരിക്കുന്ന ഞങ്ങളുടെ പുതു മനുഷ്യനെ നിന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, തുറന്നുവിടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആയിരിക്കുന്ന അപകടത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉള്ളിലെ മനുഷ്യൻ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ അത് ഏറ്റെടുത്ത് വ്യാഖ്യാനിച്ച് അവൻ എത്തിച്ചേരുന്ന മതത്തിൽ നിന്നും സഭയായി ഞങ്ങളെ വിടുവിച്ചിട്ട് അകത്തെ മനുഷ്യൻ മാത്രം ആത്മീയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, പുറത്തെ മനുഷ്യനെ ഒരു ദാസനായും അകത്തെ മനുഷ്യനെ ഒരു യജമാനായും ഈ കാര്യത്തിൽ കൊണ്ടു നടക്കുവാനുള്ള ഒരു വിവേകത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ബോഷത്തെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org